بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പുലർത്തുകയും ചെയ്ത് തക്കവയോടെ തൗഹീദിന്റെ അടിത്തറയിൽ മരണം വരെ കഴിച്ചുകൂട്ടണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. വിഷാദവും നിരാശയും ഒരു സത്യവിശ്വാസിയിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വസ്തുത. അതായത്, നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ, രോഗങ്ങളിൽ, വന്നുപോയ തെറ്റുകുറ്റങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ആർക്കെങ്കിലും ഉറക്കമില്ലാതിരിക്കുകയും കടുത്ത നിരാശയും വിഷാദവും പിടികൂടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാൻ കുറഞ്ഞു വരുന്നതിന്റെ അടയാളമാണ്. ഈമാനിനെ കുറിച്ച് നമുക്കറിയാം, അത് കുറയുകയും കൂടുകയും ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ഈമാൻ കുറയുന്നു എന്ന് മനസ്സിലാക്കുക. സ്വഹാബികൾ പലപ്പോഴും ആ കാര്യത്തെക്കുറിച്ച് അങ്കലാപ്പിലായിട്ടുണ്ട്. ഈമാൻ കുറയുന്ന അനുഭവങ്ങളിൽ ഞങ്ങൾ മുനാഫിഖായി പോയി എന്ന് വിലപിച്ച സ്വഹാബികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈമാൻ വർദ്ധിക്കാനുള്ള പ്രവർത്തനങ്ങളിലും പഠനത്തിലുമായിരിക്കണം, അത് നടപ്പാക്കുന്നിടത്തായിരിക്കണം നാം ഉണ്ടായിരിക്കേണ്ടത്. വലഇൻ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മതൻ സുമ്മ നസഅനാഹ ഇന്നഹു ലയൂസുൻ കഫൂർ. ഒരു മനുഷ്യൻ, അവന് നാം നിഅമത്ത് അനുഭവിപ്പിച്ചു, പിന്നീട് നാം അത് എടുത്തു കളഞ്ഞു, അപ്പോഴവനത് അങ്ങേയറ്റം നിരാശനും നന്ദികേട് കാണിക്കുന്നവനുമായി മാറി, അങ്ങനെയുള്ള സ്വഭാവമുള്ളവനാണ് അവൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നു സൂറത്തു ഹൂദിന്റെ തുടക്കത്തിൽ. അള്ളാഹു നിഅമത്ത് നൽകിയ ഒരാൾ, അത് ഞാനാകാം നിങ്ങളാകാം, പിന്നീട് നമ്മെ പരീക്ഷിക്കുന്നതിനു വേണ്ടി അള്ളാഹു നൽകിയ ആ നിഅമത്ത് അള്ളാഹു നമ്മിൽ നിന്ന് തൽക്കാലത്തേക്കോ അല്ലെങ്കിൽ പൂർണമായോ എടുത്തു മാറ്റി. നമ്മുടെ ആരോഗ്യം, നമുക്ക് സന്തോഷം നൽകുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പാദ്യം, അങ്ങനെ നമുക്ക് ആശ്വാസവും പിൻബലവുമായിരുന്ന ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുവിന്റെ നിഅമത്ത് നമ്മെ പരീക്ഷിക്കുന്നതിനുവേണ്ടി അള്ളാഹു നമ്മിൽ നിന്ന് എടുത്തു. അപ്പോഴേക്കും നമ്മുടെ സ്വഭാവം എന്തായിരിക്കും? അവനെ സംബന്ധിച്ചിടത്തോളം യഊസും കഫൂറുമായി നിനക്ക് അവനെ കാണാം. ഇന്നഹു ലയഊസുൻ കഫൂർ, തീർച്ചയായും അവൻ അങ്ങേയറ്റം നിരാശയുള്ളവനും ശുക്ര കാണിക്കാത്തവനുമാണ്, നന്ദികേട് കാണിക്കുന്നവനുമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും അൽഹംദുലില്ലാ എന്ന് പറയാനാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. ലാ തയ്അസൂമി റഹ്മത്തില്ല, ലാ തയ്അസൂമി റൗഹില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിൽ യാക്കൂബ് അലൈഹിസലാം തന്റെ മക്കൾക്ക് നൽകുന്ന ഒരു വസീയത്താണ്.
അമ്പിയാക്കൾ മുഅ്മിനുകൾക്ക് നൽകുന്ന വസിയത്ത്, ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ട ഒരു വസിയത്ത്. കാരണം യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് നഷ്ടപ്പെട്ടു പോയി, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അവർക്കറിയില്ല. പക്ഷേ മരണപ്പെട്ടു എന്ന് അതും അവർക്ക് ഉറപ്പില്ല. കാരണം എന്താണ്, ചെന്നായ പിടിച്ചു എന്ന് ആദ്യം അവർ പറഞ്ഞെങ്കിലും പിന്നീട് കിണറ്റിലിടുകയാണ് എന്ന് പിതാവിന്റെ മുന്നിൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് മക്കൾ. അപ്പൊ ആരെങ്കിലും മോചിപ്പിച്ചു കൊണ്ടുപോയിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടോ ഇല്ലയോ ഇവർക്ക് അറിയില്ല. നാട് നിങ്ങളെ ഇവർ അന്വേഷിക്കുന്നു, പലയിടത്തും അന്വേഷിച്ചു, ഒന്നും രണ്ടും അഞ്ചും ആറും കൊല്ലമല്ല, കാലങ്ങളോളം അവർ അന്വേഷിച്ചു. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ കിണറ്റിൽ വീണതാണ്. വർഷങ്ങളോളം അവർ അദ്ദേഹത്തെ അന്വേഷിച്ചു. അവസാനം അന്വേഷണം നിർത്തിവെക്കുന്ന ഒരു ഘട്ടം, ഇനി നമ്മൾ എവിടെ അന്വേഷിക്കാനാണ്? അപ്പൊ വാപ്പ മക്കളെ വിളിച്ചു പറയാണ് സൂറത്ത് യൂസുഫിൽ 87-ാമത്തെ ആയത്ത്, യാ ബനിയ ഇദ്ഹബു, മക്കളെ ഇനിയും നിങ്ങൾ പോകണം, എന്റെ പൊന്നുമക്കളെ നിങ്ങൾ പോകണം, ഫർ തഹസ്സസു മിൻ യൂസുഫ്, നിങ്ങൾ യൂസുഫ് അലൈഹിസ്സലാമിനെ അന്വേഷിക്കണം, വലാ തയ്യസു മിൻ റൂഹില്ലാ, അല്ലാഹുവിന്റെ അരികിൽ നിന്നുള്ള ആശ്വാസത്തിൽ അവന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. ഇനിയും നിങ്ങൾ അന്വേഷിച്ചോ, അല്ലാഹുവിൻ നിങ്ങൾ നിരാശപ്പെടരുത്, മടുപ്പ് വരരുത്. ഇന്നഹു ലാ യയ്അസു മിൻ റൂഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകളായ ജനതയല്ലാതെ, നന്ദി കെട്ട ജനതയല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ അവന്റെ അരികിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസത്തിൽ നിരാശപ്പെടുകയില്ല എന്ന് യാഖൂബ് അലൈഹിസ്സലാം അവരെ പഠിപ്പിച്ചു കൊടുത്തു. ഇമാം ഇബ്നു കഥീർ ഈ ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു, നഹലഹും വബശറഹും വഅമറഹും അല്ലാ യയ്അസു മിൻ റൂഹില്ലാ. യാഖൂബ് അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് അവർക്കൊരു ഉണർവ് നൽകുകയാണ്, അവരെ സന്തോഷമറിയിക്കുകയാണ്. ഒരിക്കലും അല്ലാഹുവിന്റെ കാരണത്തിൽ നിരാശപ്പെടാൻ പാടില്ലെന്നവരെ പഠിപ്പിക്കുകയാണ്, കൽപ്പിക്കുകയാണ്. അല്ലാഹുവെ സംബന്ധിച്ചുള്ള അവരുടെ പ്രതീക്ഷയും ആഗ്രഹങ്ങളും ഒരിക്കലും മുറിച്ചു കളയാൻ പാടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഫീമായ റൂമോനഹു, അവർ ലക്ഷ്യം വെക്കുന്ന വിഷയത്തിൽ നമ്മൾ ഹലാലായ ആവശ്യമായ ഒരു ലക്ഷ്യവുമായി ഇറങ്ങിയവരാണെങ്കിൽ നാം ഉദ്ദേശിച്ച സമയത്ത് ആ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത്. ഇപ്പൊ ഒരു രോഗം കൊണ്ട് വലയുന്നു, 5 കൊല്ലം 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം, ഇന്നല്ലെങ്കിൽ നാളെ മാറും. ആ രോഗത്തിന് ഓരോ പുതിയ പുതിയ ചികിത്സാരീതികൾ കണ്ടെത്തുകയും അന്വേഷിക്കുകയും നടപ്പാക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഇപ്പം മാറും, ഈ 10 കൊല്ലം മാറാത്തത് ഇപ്പം എന്ത് മാറും എന്നവൻ ചിന്തിക്കുന്നില്ല. ഈ കൊല്ലം അത് മാറും, അടുത്ത കൊല്ലം മാറും. അങ്ങനെ പ്രതീക്ഷിച്ച് ഒരു പരിധി എത്തിയപ്പോൾ അവൻ പറയാണ്, ഇനി നിങ്ങൾ ഏത് ലോകത്തിൽ നിന്ന് ഏത് തരം ചികിത്സ എന്നാൽ എനിക്ക് വേണ്ട, ഞാൻ ഒരു ചികിത്സയുടെ വഴിയിലേക്കും ഇനിയില്ല, അല്ലെങ്കിൽ ഇത് മാറുമെന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല. കടുത്ത നിരാശയിലും വിഷാദത്തിലും മനുഷ്യർ ചെന്ന് വീഴുന്ന ഒരു ഘട്ടമാണ്. പക്ഷെ അങ്ങനെ ഒരു നിലപാട് ഒരു മുഅ്മിന് പാടുണ്ടോ? പാടില്ല. നമ്മളതിന്റെ ശമനം ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ, അതിന് ഹലാലായ വഴികൾ തേടുന്നുവെങ്കിൽ, നിരന്തരമായി അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, അള്ളാഹു പഠിപ്പിച്ച ഹലാലായ സബബുകളെല്ലാം നാം നമ്മുടെ രോഗശമനത്തിന് വേണ്ടി സ്വീകരിക്കുന്നുവെങ്കിൽ തുടർന്നും അത് സ്വീകരിക്കണം. എന്താ കാരണം? നിരാശപ്പെടാൻ പാടില്ല എന്നുള്ളത് തന്നെ. കാരണം ഒരിക്കലും ഫഇന്നഹു ലാ യഖ്തഊ റജാ, റജാ ഒരിക്കലും മുറിഞ്ഞു പോകാൻ പാടില്ലാത്തതാണ്. നേരെ മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവെക്കുറിച്ചുള്ള പ്രതീക്ഷ മുറിഞ്ഞു പോവുക എന്നുള്ളത്, നിരാശ സംഭവിക്കുക എന്നുള്ളത്, യഖ്തഊ അതിനെ മുറിച്ചു കളയുന്നത് എപ്പോഴും എന്തായിരിക്കുമെന്നറിയാമോ? ഇയാസ്, നിരാശയായിരിക്കും. അള്ളാഹുവെക്കുറിച്ചുള്ള പ്രതീക്ഷ മുറിച്ചു കളയുന്നത് നമ്മുടെ നിരാശയാണ്. അത് ആർക്കേ ഉണ്ടാവുള്ളൂ എന്നറിയാമോ? കാഫറുകളിൽ നിന്നല്ലാതെ അങ്ങനെ ഉണ്ടാവില്ല. പ്രതീക്ഷ മുറിച്ചു കളയുന്ന നിരാശ അത് കാഫറുകളിൽ നിന്ന്, കാഫറുകളായ ജനതയിൽ നിന്നല്ലാതെ അത് സംഭവിക്കുകയില്ല എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ളാ. അപ്പൊ കുഫറിന്റെ ഒരു അടയാളമാണ് നിരാശ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ കച്ചവടം പൊളിഞ്ഞുപോയി, പ്രയാസങ്ങളുണ്ടായി, നഷ്ടങ്ങളുണ്ടായി, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്കൊരു ദുഃഖമുണ്ടായി, കുടുംബ പ്രശ്നങ്ങളുണ്ടായി, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായി. അപ്പൊ ഇത് ഇന്നല്ലെങ്കിൽ നാളെ പരിഹരിക്കുമെന്ന് കരുതി, എത്ര കൊല്ലമായി, ഇനിയിപ്പോ ഇത് ആര് പരിഹരിക്കാനാണ്? ഇങ്ങനൊരു വാക്ക് എത്ര വർഷം കഴിഞ്ഞാലും ഒരു മുഅ്മിൻ പറയാൻ പാടില്ല. അതിന് ഏറ്റവും നല്ല തെളിവാണ് 10 ആണ്ടുകൾ കഴിഞ്ഞിട്ടും യാഖൂബ് അലൈഹിസ്സലാം പ്രതീക്ഷയോടുകൂടി തന്റെ മക്കളോട് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിരാശപ്പെടാൻ പാടില്ല. രണ്ടാമത് റസൂൽ അയ്യൂബ് അലൈഹിസ്സലാം, തഫ്സീറിന്റെ ഉലമാക്കളെല്ലാം ഇബ്നു ഹിബ്ബാനിൽ സ്വഹീഹായി വന്ന റിപ്പോർട്ടടക്കം ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടത് എടുത്തുകൊണ്ട് അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ചരിത്രം വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലേ. അയ്യൂബ് അലൈഹിസ്സലാം ഒരു നബി മാത്രമല്ല, അദ്ദേഹം ധനാഢ്യനായ ഒരു നബിയായിരുന്നു. അദ്ദേഹത്തിന് അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ട്, ധാരാളം വ്യാപാരങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്നു, ഒരുപാട് ദൂരങ്ങളിലുള്ള കൃഷിയിടങ്ങളിൽ അദ്ദേഹത്തിന്റേതായിട്ടുണ്ടായിരുന്നു, ഭാര്യമാരും ധാരാളം സന്താനങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. നബി ആയിരുന്നില്ലെങ്കിൽ തന്നെ അദ്ദേഹം ആ രാജ്യത്ത് തലയെടുപ്പും അതേപോലെ തന്നെ എല്ലാ നിലക്കും അംഗീകാരവുമുള്ള ഒരു വ്യക്തിയായിരുന്നു അയ്യൂബ് അലൈഹിസ്സലാം. നബുവത്ത് അദ്ദേഹത്തിന് അതിനെല്ലാം മുകളിൽ ഒരു കിരീടമായി നിലനിന്നു. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നിശ്ചിത സമയത്ത് അദ്ദേഹത്തെ പരീക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. കുടുംബം ഒന്നിച്ച് ധനാഢ്യനായി താമസിച്ചു വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് രോഗങ്ങൾ വരാൻ തുടങ്ങി. ഒന്നും രണ്ടും മൂന്നുമല്ല, ദശക്കണക്കിന് രോഗങ്ങൾ എന്നാണ് തഫ്സീറിൽ കാണുന്നത്. പലജാതി രോഗം, മാരകമായ രോഗം, അദ്ദേഹത്തിന്റെ അടുത്തു വന്നിരിക്കാൻ കഴിയാത്ത വണ്ണം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹദീസുകളിൽ കാണുന്നത്, തഫ്സീറുകളിൽ കാണുന്നത്, അദ്ദേഹത്തിന്റെ കൽബിനും നാവിനും ഒഴിച്ച്, അള്ളാഹുവിന്റെ ദിക്റിൽ മുഴുകുന്ന നാവിനും അള്ളാഹുവെക്കുറിച്ച് ചിന്തിക്കുന്ന കൽബിനുമൊഴിച്ച് ശരീരത്തിന്റെ മറ്റ് എല്ലാ അവയവങ്ങൾക്കും വ്യത്യസ്ത ഇനം രോഗങ്ങൾ ബാധിച്ചിരുന്നു അയ്യൂബ് അലൈഹിസ്സലാമിന് എന്നാണ്. ആ കൂട്ടത്തിൽ മസ്സു ഷൈത്താൻ അതും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി. അങ്ങനെ നാലുപാട് നിന്നും വിവിധങ്ങളായ രോഗവും മസ്സും കൊണ്ട് കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന അയ്യൂബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ സഹനം നമുക്കൊരു മാതൃകയാണ്. ഒന്നും രണ്ടും കൊല്ലമല്ല, അഞ്ചും ആറും കൊല്ലമല്ല, നീണ്ട 18 വർഷം. അതിനിടയിൽ ഓരോ എത്രത്തോളം ഈമാൻ കുറയുന്ന ബന്ധുക്കൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ടോ, ഓരോരുത്തരായിട്ട് അദ്ദേഹത്തിന്റെ മക്കൾ പലരും മരണപ്പെട്ടുപോയി, ചിലരെല്ലാം അദ്ദേഹത്തെ വിട്ടുപോയി, അദ്ദേഹത്തിന്റെ ഭാര്യമാർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അവസാനം അദ്ദേഹത്തിന് ബാക്കിയായത് ഒരു ഭാര്യയും രണ്ട് സുഹൃത്തുക്കളും മാത്രമാണ് എന്ന് കാണാൻ കഴിയും. ആ സുഹൃത്തുക്കൾ തന്നെ ഈ പരീക്ഷണത്തിന്റെ അവസാന നാളുകൾ വരുമ്പോഴേക്കും ജീവിതത്തിൽ രണ്ട് സമയത്തായി, ഒരു സമയത്ത് ഒരാളും മറ്റൊരു സമയത്ത് മറ്റൊരാളും, രാവിലെ ഒരാളും വൈകുന്നേരം ഒരാളും പോയി നോക്കും. ഭാര്യ പ്രതീക്ഷയോടുകൂടി വീട്ടിൽ കാത്തിരിക്കും. അദ്ദേഹത്തിന്റെ അരികിൽ താമസിക്കാൻ പറ്റാത്തത്രയും പ്രയാസകരമായ സാഹചര്യം. അദ്ദേഹത്തിന് ചെറിയ രൂപത്തിൽ ആശ്വാസങ്ങൾ നൽകാനേ ഭൗതികമായി അവർക്ക് സാധിക്കുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം നിരാശപ്പെട്ടിട്ടുണ്ടോ? നിരാശയുടെ ഒരു വാചകമെങ്കിലും അയ്യൂബ് അലൈഹിസ്സലാമിൽ നിന്നോ അദ്ദേഹത്തിന്റെ കൂടെ അവസാനം വരെ ഉറച്ചിരുന്ന അദ്ദേഹത്തിന്റെ പത്നിയിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടോ? 18 വർഷവും വേദനയും രോഗവും കൊണ്ട് പൊളഞ്ഞപ്പോൾ, എല്ലാവരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹം അത് ആ കരുത്തോടുകൂടി അള്ളാഹുവിന്റെ അരികിൽ നിൽക്കുന്നു. ഇത് അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇന്നാ വജദനാഹു സാബിറ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. എത്ര നല്ല ഒരു അടിമ, ക്ഷമാലുവായി നാം അദ്ദേഹത്തെ കണ്ടു. അയ്യൂബ് അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പ്രശംസിക്കുകയാണ്, സബറുള്ള ആളായിട്ട് അയ്യൂബ് അലൈഹിസ്സലാമിനെ കണ്ടു. ഇന്നഹു അവ്വാബ്, അദ്ദേഹം ഖേദിച്ചു മടങ്ങുന്നവനാണ്. അതായത് അവ്വാബ് എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥത്തിലാണ്, തെറ്റുകൾ ചെയ്ത് തൗബ ചെയ്യുന്ന ആളുകളെ കുറിച്ച് അവ്വാബ് എന്ന് പറയും. തന്റെ ആവശ്യങ്ങൾക്കായി ആവശ്യം നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്നവൻ എന്ന അർത്ഥത്തിൽ അവ്വാബ് എന്ന് പറയും. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നാലോ അഞ്ചോ പത്തോ വർഷങ്ങൾ കഴിഞ്ഞ് ഇനി എന്റെ ഈ രോഗശമനത്തിനും എന്റെ ഈ പ്രയാസങ്ങൾ ദൂരീകരിക്കാനും ശൈത്താന്റെ മസ്സിൽ നിന്ന് കരകയറാനും ഇനി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതില്ല എന്ന തീരുമാനം ഒരു സെക്കൻഡിൽ പോലും അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള ലോക ജനതയ്ക്ക് മാതൃകയായി അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു സ്വാദിലൂടെ അയ്യൂബ് അലൈഹിസ്സലാമിനെ വരച്ചു കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു അവ്വാബ്, ആവശ്യങ്ങളിൽ അള്ളാഹുവിലേക്ക് തന്നെ യാചിച്ചുകൊണ്ടിരുന്നവൻ, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങിക്കൊണ്ടിരുന്നവൻ, അള്ളാഹുവോട് തന്നെ വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ നിരാശയില്ലാതെ വിഷാദം വരാതെ തന്റെ ആവശ്യം പറഞ്ഞുകൊണ്ടേയിരുന്നവൻ അയ്യൂബ് അലൈഹിസ്സലാം. അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. സൂറത്തുൽ അംബിയായിൽ കാണാം, വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയല്ലുർ വഅൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, അള്ളാഹുവേ എനിക്ക് വലിയ രോഗം ബാധിച്ചിരിക്കുന്നു, ദ്രോഹം ബാധിച്ചിരിക്കുന്നു, നീ അങ്ങേയറ്റം കാരുണ്യവാനാണ്. ഫസ്തജബ്നാ ലഹു, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ആണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിച്ച ആ സമയത്ത് അയ്യൂബ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ളുർ, ഏതൊരു ദുരിതമായിരുന്നു അദ്ദേഹത്തെ ബാധിച്ചത്, നാം അത് അദ്ദേഹത്തിൽ നിന്ന് നീക്കിക്കൊടുത്തു. വആതൈനാഹു അഹ്ലഹു വമിഥ്ലഹും മാഹും റഹ്മതൻ മിൻ ഇൻദിനാ, നമ്മുടെ അരികിൽ നിന്നുള്ള കാരുണ്യം എന്നുള്ള നിലക്ക് നഷ്ടപ്പെട്ടതെല്ലാം നാം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കൊടുത്തു. വീണ്ടും അദ്ദേഹത്തിന് ഭാര്യമാരുണ്ടായി, അദ്ദേഹത്തിന് മക്കളുണ്ടായി. നേരത്തെ എത്ര ഭാര്യമാരും എത്ര മക്കളും ഉണ്ടായിരുന്നുവോ അതിനേക്കാൾ കൂടുതലായി വീണ്ടും വീണ്ടും വമിസലഹുമാകും അത്രയും അവരോടൊപ്പം അള്ളാഹു വീണ്ടും നൽകി. ഈ 18 വർഷത്തിന് ശേഷം വദിഖ്റാലിൽ ആബിദീൻ, ഏതൊരു സാഹചര്യത്തിലും അള്ളാഹുവെ മാത്രമേ ഇബാദത്ത് ചെയ്യുന്നവർക്ക് ഒരു ഉത്ബോധനമായി അയ്യൂബ് അലൈഹി സ്വലാമിനെ നാം ഇതാ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. ഇത് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് പ്രത്യേകമായി നാം ഉൾക്കൊള്ളേണ്ടതാണ്. സൂറത്തു സ്വാദിൽ തന്നെ അന്നീ മസ്സനിയ ശൈത്താനു ബിനുസുബിൻ വഅദാബ്, വ്യത്യസ്തമായ ക്ലേശങ്ങൾ കൊണ്ടും പീഡനങ്ങൾ കൊണ്ടും എന്നെ ഇതാ ശൈത്താൻ സ്പർശിച്ചിരിക്കുന്നു, മസ്സു ശൈത്താൻ എനിക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന് അയ്യൂബ് അലൈഹി സ്വലാം റബ്ബിനോട് മനനൊന്ത് ദുആ ചെയ്തു. പ്രാർത്ഥന അള്ളാഹു കേട്ടു. അവസാനം അള്ളാഹുവിന്റെ കൽപ്പന, ഉർഖുൽ ബിരിജിലിക് ഹാദാ മുഗ്തസലും ബാരിദ് വശറാബ്, നീ നിന്റെ ഈ രണ്ട് കാലുകളും അത് നിലത്തടിക്കണം. അദ്ദേഹം ദിവസങ്ങളോളം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ, ഇരിക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിലാണ്. വർഷങ്ങളോളം കിടന്ന കിടപ്പിൽ അവിടെ നിന്ന് ചലിപ്പിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ കാലുകൾ ചലിപ്പിക്കാൻ പറയുന്നു. കാലിളക്കാൻ പറ്റാതെ കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറേയായി, കാലങ്ങൾ കുറേയായി. അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞു, നിന്റെ കാലം നീ ചലിപ്പിക്കുക. അദ്ദേഹം കാലുകൾ ചലിപ്പിച്ചു. അവിടെ പാനീയമുണ്ടായി, അത് നിനക്ക് കുടിക്കാനുള്ള വെള്ളമാണ്, കുളിക്കാനുള്ള വെള്ളമാണ്, കുടിക്കാനുള്ള വെള്ളമാണ്. ഹാദാ മുഖ്തസലുൻ ബാരിദ് വശറാബ്, അത് നിനക്ക് കുടിക്കാനുള്ളതും കുളിക്കാനുള്ളതുമാണ്. ആ വെള്ളത്തിൽ അദ്ദേഹം കുളിച്ചു. അത്ഭുതമാണ് സംഭവിക്കുന്നത്. അവിടെയും അള്ളാഹു പറയുന്നു സൂറത്തു സാദിൽ തന്നെ, വവഹബനാ ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും, അദ്ദേഹത്തിന്റെ കുടുംബത്തെ അള്ളാഹു നാം അദ്ദേഹത്തിന് നൽകി, അത്രയും വീണ്ടും നൽകി. റഹ്മത്തൻ മിന്ന, നമ്മിൽ നിന്നുള്ള കാരുണ്യമായി. ഇവിടെ വദിക്കറാലി ഉളിൽ അൽബാബ്, നേരത്തെ വദിക്കറാലിൽ ആബിദീൻ എന്നാണ് അമ്പിയായി ഉണ്ടായിരുന്നത്. ചിന്തിക്കുന്ന ആളുകൾക്ക്, ഉറ്റാലോചിക്കുന്നവർക്ക് ഉത്ബോധനമായി നാം അദ്ദേഹത്തിന് ധാരാളമായി പകരം നൽകി. വഖുദ് ബിയദിക ലഗ്ഥൻ ഫദ്രിബ് ബിഹി വലാ തഹനസ് ഇന്നാ വജദനാഹു സാബിറൻ. അവിടെ അവസാനം പറഞ്ഞു. ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ ഭാഗമാണ് ഞാൻ ആദ്യം കേൾപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ പ്രശംസിച്ചു. ഇന്നാ വജദനാഹു സാബിറൻ, സബറുള്ളവനായി കണ്ടു. അപ്പൊ എങ്ങനെയാണ് നിരാശയെ കൈകാര്യം ചെയ്യേണ്ടത്? നിരാശ എന്ന രോഗത്തെ എങ്ങനെയാണ് നാം ഇല്ലാതാക്കേണ്ടത്? സബർ എന്ന മരുന്നുകൊണ്ടാണ്. സബർ കൊണ്ട് നിരാശയെ നീക്കിയതിന്റെ ഉദാഹരണമാണ് യഅ്ഖൂബ് അലൈഹി സ്വലാമിന്റെ ചരിത്രം അല്ലേ? അതേപോലെ തന്നെ അത് തന്നെയാണ് അയ്യൂബ് അലൈഹി സ്വലാമിന്റെ ചരിത്രം. അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടുപോയി, തന്റെ ശരീരം മാറി മറിഞ്ഞ് ആദ്യത്തേതുപോലെ സുന്ദരനായി മാറി. 18 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് സ്വയം നടന്ന്, കാരണം തനിച്ച് റൂമിലുള്ള സമയത്ത് രാവിലെയും വൈകുന്നേരവും മാത്രമല്ലേ ഒരാൾ നോക്കാൻ വരുന്നുള്ളൂ, അതല്ലാത്ത ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ രോഗം ഭേദമായി. അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് എഴുന്നേറ്റ് അദ്ദേഹം ഭാര്യയുടെ അരികിലേക്ക് നടന്നു വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് കാണാം. ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്നു, ഐ ബാറക അല്ലാഹു ഫീക്ക്, അദ്ദേഹത്തോട് പറയാണ് അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരട്ടെ. ഹൽ റഅയ്ത നബി അല്ലാഹി ഹാദൽ മുബ്തലി, അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയമായ നബിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നു? ഇയാളോട് ചോദിക്കുകയാണ്. ഇത് അയ്യൂബ് നബിയാണെന്ന് ഭാര്യക്ക് മനസ്സിലായില്ല. നിങ്ങൾ വരുന്ന ഭാഗത്ത്, അദ്ദേഹം ഏതു ഭാഗത്തുനിന്നാണ് വരുന്നതെന്ന് ഭാര്യക്ക് മനസ്സിലായി. അവിടെ അള്ളാഹു അത് ആര് അവിടെ നിന്ന് വന്നാലും ഭർത്താവിന്റെ വിശേഷങ്ങൾ ഇവർ ചോദിക്കും, ഇവർക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പൊ എന്താണ് ആ വിശേഷങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ നബി, രോഗം ബാധിച്ച അള്ളാഹുവിന്റെ നബി, അദ്ദേഹത്തെ നിങ്ങൾ കണ്ടിരുന്നു. എന്നിട്ട് എത്ര കൂടി പറഞ്ഞു, വല്ലാഹി അലാ ദാലിക മാ റഅയ്തു അഹദൻ കാന അസ്ബഹ ബിഹി മിൻക, ഇത് കാന സഹീഹൻ, അദ്ദേഹം ആരോഗ്യവാനായിരുന്നുവെങ്കിൽ കണ്ടാൽ നിങ്ങളെപ്പോലുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ കണ്ടപ്പോ അദ്ദേഹം ആരോഗ്യവാനായ കാലത്തുള്ള അയ്യൂബാണെന്ന് തോന്നി. ആ നിലക്കാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ അയ്യൂബ് നബിയെ അയ്യൂബിനെ പോലെ, എന്റെ ഭർത്താവിനെ പോലുണ്ട്, അദ്ദേഹത്തിന്റെ രൂപഭാവങ്ങൾ നിങ്ങൾക്കുണ്ട്, ഇത്രയും കാലമായിട്ട് അവരിങ്ങനെ രൂപം കണ്ടിട്ടില്ല 20 കൊല്ലമായിട്ട്, അതാ ചോദിച്ചത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? നിങ്ങളെപ്പോലെ തന്നെയാണ് അദ്ദേഹം, ഇതുപോലെ തന്നെയാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പോ ഫഖാൽ, അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞു, ഫഇന്നീ അനഹു, നീ ആ പറഞ്ഞ ആളാണ് ഞാൻ. അള്ളാഹുവിൽ അങ്ങേയറ്റം പ്രതീക്ഷ അർപ്പിച്ചാൽ അവന്റെ അരികിൽ നിന്ന് ലഭ്യമാകുന്ന പ്രതിഫലം അള്ളാഹുവിന്റെ വാഗ്ദാനം, ഇത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സഈദ ലിമൻ ജുന്നിബൽ ഫിതൻ, 3 തവണ പറഞ്ഞു, ആരാണ് ഭാഗ്യവാൻ, ഫിത്തനകൾ അകറ്റപ്പെടുന്നവൻ ആരാണ്, നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ അകറ്റപ്പെടുന്നവൻ ആരാണ്. ഇന്ന സഈദ ലിമൻ ജുന്നിബൽ ഫിതൻ, ഇന്ന സഈദ ലിമൻ ജുന്നിബൽ ഫിതൻ. എന്നിട്ട് അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും രോഗിയാവുകയും പരീക്ഷണങ്ങൾക്കും ക്ലേശങ്ങൾക്കും വിധേയനാവുകയും എന്നിട്ട് അവിടെ സബർ പാലിക്കുകയും അങ്ങനെ ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുകയും ചെയ്തവൻ അവനെന്താണ്? വിജയിക്കട്ടെ, അവനാണ് ഭാഗ്യവാൻ. അപ്പൊ രണ്ടാളെ കുറിച്ച് ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ജീവിതത്തിൽ വരുന്ന ഫിത്നകൾ നീങ്ങിപ്പോകുന്നവനെ കുറിച്ച് ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഫിത്നകൾ വരുമ്പോൾ നിരാശപ്പെടാതെ, അള്ളാഹുവിനെ തള്ളിപ്പറയാതെ, പഴി പറയാതെ, വിഷാദം വരാതെ, നിരാശയുടെ അടയാളങ്ങളോ വാക്കുകളോ പ്രത്യക്ഷപ്പെടാതെ അവിടെ സംയമനം പാലിക്കുന്ന, സബർ പാലിക്കുന്ന, അള്ളാഹുവിൽ നിരന്തരമായി എത്ര പതിറ്റാണ്ടുകൾ വേണമെങ്കിലും മരണം വരെ അള്ളാഹുവിൽ തന്നെ തന്റെ ആവശ്യങ്ങൾക്കായി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും നിരാശയുടെ ഒരു അടയാളം പോലും കാണിക്കാത്തവൻ, വലിയ ഫസബറഫവാഹൻ, ആരാണ് രോഗം വരികയും സബർ പാലിക്കുകയും അങ്ങനെ ഏറ്റവും നല്ല പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ളവൻ, അവൻ ഭാഗ്യവാനാണ്. ഇന്ന സഈദ്, തീർച്ചയായും അവൻ ഭാഗ്യവാനാണ് എന്ന് അബൂദാവൂദിന്റെ സുനനിൽ സഹീഹായി വന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ നന്നായി വിലയിരുത്തുകയും പഠിക്കുകയും മനസ്സിരുത്തുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അളവറ്റ കാരുണ്യമാണ് അള്ളാഹുവിന്റേത്. നമുക്ക് നിരാശപ്പെടാൻ എന്താ വഴിയുള്ളത് പറയുങ്ങൾ? നമ്മൾ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അല്ലെ, ഒരു ഭാര്യയും ഭർത്താവും നമ്മൾ ചെറിയൊരു വഴക്കു വന്നു, വളരെ നിസ്സാരമായ ഒരു വിഷയത്തിൽ ഒരു വഴക്കു വന്നു, അപ്പോഴേക്ക് നമ്മൾ ആകെ ടെൻഷനായി, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, മനസ്സിലായില്ലേ? ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, തലാഖായി, വളരെ ദുർബലമായ തീരുമാനങ്ങൾ എടുക്കുന്നു. എങ്ങനെ ഒരു മുഅ്മിനിൽ നിന്ന് ഇത്തരം ഇങ്ങനെ ഉണ്ടാകും അല്ലെ? അല്ലെങ്കിൽ രോഗം, ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ നിസ്കാരമില്ല, ദിക്കറില്ല, ദുആ ഇല്ല, എനിക്ക് നിസ്കരിക്കാൻ പോയി, ഞാൻ എത്ര കൊല്ലമായി അസുഖം കൊണ്ട് കിടക്കുന്നു, എത്ര കാലമായി എന്റെ കച്ചവടമാകും, ഏത് കച്ചവടമായിട്ട് ഞാൻ വന്നാലും അത് പൊളിഞ്ഞു പോകുന്നു. നമ്മൾ തെറ്റുകാരായതുകൊണ്ടല്ല നമ്മുടെ കച്ചവടം പൊളിഞ്ഞു പോകുന്നത്, നമ്മൾ തിന്മ ചെയ്തവരായതുകൊണ്ടല്ല നമുക്ക് രോഗങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മോശക്കാരും അള്ളാഹുവിന്റെ കണ്ണിൽ ഇഷ്ടപ്പെടാത്തവരുമായതുകൊണ്ടല്ല നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നത്, നേരെ മറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല യാഖൂബ് അലൈഹിസ്സലാമിനെ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല അയ്യൂബ് അലൈഹിസ്സലാമിനെ ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾ അമ്പിയാക്കളിൽ തന്നെ ഉത്കൃഷ്ടരായ ഉലുൽ അസ്മിനെ പറ്റി ചിന്തിക്കൂ. ഓരോരുത്തരെ കുറിച്ചും നൂഹ് അലൈഹിസ്സലാം 1000 വർഷം മാനസികമായി എത്ര പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത് ചിന്തിച്ചു നോക്കൂ. 1-2 കൊല്ലമല്ല, ഏതാണ്ട് 1000 കൊല്ലം. എന്തേ അയ്യൂബ്, നൂഹ് അലൈഹിസ്സലാമിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാം വാർദ്ധക്യത്തിൽ ലഭിച്ച മകനെ ഉപേക്ഷിച്ച് കഴി, അതൊരു പരീക്ഷണമായിരുന്നു, കഴിച്ചുകൂട്ടേണ്ട മാനസികാവസ്ഥ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ലേ? മൂസാ റസൂലുള്ളാഹി അലൈഹിസ്സലാം ജീവിതത്തിൽ കാലങ്ങളോളം സ്വന്തം നാട്ടിൽ പ്രിയപ്പെട്ടവരുടെ കൂടെ താമസിക്കാൻ പറ്റാത്തത്രയും ഒളിച്ചു താമസിക്കേണ്ട, വർഷങ്ങളോളം ഒളിച്ചു താമസിക്കേണ്ട സാഹചര്യം മൂസാ റസൂലുള്ളാഹി അലൈഹിസ്സലാമിനുണ്ടായി. മാത്രവുമല്ല, അദ്ദേഹം മേച്ചുകൊണ്ടുവരേണ്ട സ്വന്തം ഉമ്മത്തുണ്ടല്ലോ, ആ ഉമ്മത്ത് അദ്ദേഹത്തെ പേടിപ്പിച്ചതിന് കൈയും കണക്കില്ല. സ്വന്തം ഉമ്മത്ത് വിശ്വാസികളാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയ ഇസ്രായേലിയർ ഓരോ ദിവസവും മൂസാ റസൂലുള്ളാഹി അലൈഹിസ്സലാമിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂസാ റസൂലുള്ളാഹി അലൈഹിസ്സലാമിന് അള്ളാഹുവിന് അദ്ദേഹത്തെ ഇഷ്ടമില്ലേ? അവരൊക്കെ ക്ഷമിച്ചു. ഖുർആൻ പറഞ്ഞു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മ്. ഉലുൽ അസ്മ് ക്ഷമിച്ചതുപോലെ, നൂഹ് അലൈഹിസ്സലാം ക്ഷമിച്ചതുപോലെ, ഇബ്രാഹിം അലൈഹിസ്സലാം ക്ഷമിച്ചതുപോലെ, മൂസാ റസൂലുള്ളാഹി ക്ഷമിച്ചതുപോലെ, ഈസാ റസൂലുള്ളാഹി ക്ഷമിച്ചതുപോലെ. എന്തിന്? അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നിന്നുള്ള മാതൃക അദ്ദേഹത്തിന്റെ സ്വഹാബികൾ വ്യക്തമായി ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയും അല്ലെ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചു, ക്ഷമിക്കാൻ പഠിപ്പിച്ചു. അദ്ദേഹം കഅബാലയത്തിനരികിൽ സുജൂദിൽ കിടക്കുന്നു. ഭാരമേറിയ ഒട്ടകത്തിന്റെ കുടൽമാലകളും ചണ്ടിഭണ്ഡാരങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ മുതുകിൽ കൊണ്ടുവന്ന് ഉയർത്താൻ കഴിയാത്ത ഭാരം അവസാനം ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്നവരെ സുജൂദിൽ കാത്തിരിക്കേണ്ടി വരും. ഇത് ചെറിയൊരു ഉദാഹരണം. അദ്ദേഹത്തിന്റെ പല്ല് പൊട്ടിയിട്ടുണ്ട്, കാലിന്റെ മടമ്പുകൾ മുറിഞ്ഞു പോയിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാതെ ബോധരഹിതനായി നിലംപതിച്ചിട്ടുണ്ട്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് അദ്ദേഹത്തോട് ഇഷ്ടമില്ലേ? അപ്പൊ ഇഷ്ടമില്ലാത്തവരല്ല. ഇന്ന അശദ്ദന്നാസി ബലാ എന്നാൽ അംബിയ, ദുരിതങ്ങൾ കൊണ്ട് ഏറ്റവും തീക്ഷ്ണത അനുഭവിച്ചത് അംബിയാക്കളാണ്. പിന്നെ അൽ അംസൽ, അതുപോലുള്ളവർ. അമ്പിയാക്കളുടെ നിലവാരത്തിലേക്ക് എത്തുന്ന തൊട്ടു താഴെയുള്ളവർ, ഔലിയാ, അതിൽ തന്നെ ഉന്നതർ, ഉത്തമർ, അവരെല്ലാം വ്യത്യസ്തമായ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും കാലങ്ങളോളമുള്ള വിഷമങ്ങൾക്കും അല്ലെ എത്ര ഉന്നതരായ മാതൃകയാകുന്ന കാലഘട്ടത്തിന്റെ നൂറ്റാണ്ടുകളായ മുജദ്ദിദുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ജീവിതത്തിന്റെ ഒട്ടുമുക്കാലും പീഡനങ്ങൾ ഏറ്റുവാക്കിയും ചാട്ടവാറുകൾ ഏറ്റുവാങ്ങിയും ജയിലറകളിൽ കഴിച്ചുകൂട്ടേണ്ടി വന്ന നമ്മുടെ ഉന്നതരായ ഇമാമുകളെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ അവരൊന്നും ഒരിക്കൽ പോലും നിരാശപ്പെട്ടില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിൽ, അള്ളാഹുവിന്റെ റൗഹിൽ നമ്മളാണെങ്കിലോ ചെറിയൊരു ജലദോഷം വരുമ്പോഴേക്കും ആകട്ടെ ടെൻഷൻ, ഒരു കച്ചവടം പൊട്ടുമ്പോഴേക്കും ബുദ്ധിമുട്ട്, രോഗം ഒന്നിനു പിറകെ രണ്ടാമത് വന്നാൽ അപ്പോഴേക്ക് ആകെ കഴിഞ്ഞു ജീവിതം, ഇനി ഞാൻ തന്നെ ജീവിക്കുന്നത്, മരിച്ചാൽ മതി, ആത്മഹത്യ ചെയ്യാൻ മടിയില്ലാത്തവർ, അങ്ങേയറ്റത്തെ അവസ്ഥ വന്നാൽ പോലും അള്ളാഹുവേ ജീവിതമാണ് ഹായറെങ്കിൽ എനിക്ക് ജീവിതം തരണമേ, മരണമാണ് എനിക്ക് ആശ്വാസമെങ്കിൽ എന്നെ മരിപ്പിക്കണമേ എന്ന് ദുആ ചെയ്യാനേ അനുവദിച്ചിട്ടുള്ളൂ. എന്നെ മരിപ്പിക്കണേ എന്നുള്ള ദുആ ഒരു മുഅ്മിനിൽ നിന്ന് ഒരു ഘട്ടത്തിലും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന് ദുആ ചെയ്യാൻ പറ്റില്ല, പിന്നല്ലേ നിങ്ങൾ എന്നെ മരിപ്പിച്ചിരുന്ന ഡോക്ടർമാരോട് പറയുന്നു എനിക്ക് മരിച്ചാൽ മതി, ഞാൻ എന്തിനാ ഇങ്ങനെ പോയി കിടക്കുന്നു, ഒരു ഒന്നും ഇളകാൻ കഴിയാതെ കിടന്ന അയ്യൂബ് അലൈഹി സ്വലാമിനെ പോലെ അങ്ങനെ കിടന്നാലും നമുക്ക് കൽബുകളുണ്ടെങ്കിൽ, നാവുകളുണ്ടെങ്കിൽ, കൽബുകൊണ്ടുള്ള ഇബാദത്തും നാവുകൊണ്ടുള്ള ഇബാദത്തും നടക്കുമെങ്കിൽ യഥാർത്ഥ ജീവിതം മരണാനന്തരമാണ് എന്നറിയുന്ന ഒരു മുഅ്മിൻ എങ്ങനെ നിരാശപ്പെടും? അല്ലാഹു സുബ്ഹാനഹു വതആല ഏത് സാഹചര്യത്തിലും അങ്ങേയറ്റത്തെ ആശ്വാസവും അവനിലുള്ള പ്രതീക്ഷയുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സച്ചരിതരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وصلى الله على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അത്താ ഇബ്നു അബി റബാഹ് അദ്ദേഹം പറഞ്ഞു, ഖാല ലി ഇബ്നു അബ്ബാസ് എന്നോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ഉരീക ഇംറഅത്തൻ മിൻ അഹ്ലിൽ ജന്ന സ്വർഗാവകാശിയായ ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. ഖുൽത്തു ഞാൻ പറഞ്ഞു, ബല കാണിച്ചു തരൂ. കാല അദ്ദേഹം പറഞ്ഞു, ഹാദിഹിൽ മർഅത്തു സൗദ ഇദാ ഈ പോകുന്ന കറുത്ത സ്ത്രീ. അത്തത്തെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത് ഇന്നി അസറ ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വന്ന് ഈ കറുത്ത പെണ്ണു പറഞ്ഞു, എനിക്ക് സറ ഉണ്ട്, ഷൈത്താൻ ബാധ നിമിത്തം ഞാൻ കമിഴ്ന്നടിച്ചു വീഴാറുണ്ട്, ശക്തമായി വീഴാറുണ്ട്, എനിക്ക് അപസ്മാരമുണ്ടാകാറുണ്ട്. വൈനി അതകശഫ് അതോടൊപ്പം തന്നെ പലപ്പോഴും അത്തരം ഘട്ടങ്ങളിൽ എന്റെ വസ്ത്രം നീങ്ങി നഗ്നത വെളിപ്പെടാറുണ്ട്. ഫദുല്ലാഹ് അലി എന്റെ ഈ അപസ്മാരത്തിൽ നിന്നും എന്റെ നഗ്നത വെളിപ്പെട്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാനായി എനിക്ക് വേണ്ടി അങ്ങ് അള്ളാഹുവോട് ദുആ ചെയ്യണം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, ഇൻ ശിഖ്തി സബർതി നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ സബർ പാലിക്കണം, വലക്കിൽ ജന്ന നിനക്ക് സ്വർഗമുണ്ട്. വൈൻ ശിഖ്തി ദഅഉതില്ലാഹ അൻ യുആഫിയക നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്ക് ഈ അപസ്മാരം പൂർണ്ണമായി മാറാനായിട്ട് ഞാൻ അള്ളാഹുവോട് ദുആ ചെയ്യാം. ഫഖാലത്ത് അപ്പാ സ്ത്രീ പറഞ്ഞു, അസ്ബിർ ഉയർന്ന ദർജയതാണ്, അസ്ബിർ ഞാൻ സബർ പാലിച്ചോളാം. ഫദുല്ലാഹ അല്ലാ തകശഫ് പക്ഷേ ബഹുജനങ്ങളുടെ മുന്നിൽ ഞാൻ അപസ്മാരബാധിതയായി താഴെ വീഴുമ്പോൾ, സറവ് ബാധിച്ച് താഴെ വീഴുമ്പോൾ എന്റെ വസ്ത്രം നീങ്ങി നഗ്നത വെളിപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങ് അള്ളാഹുവോട് ദുആ ചെയ്യണം ആ രൂപത്തിൽ സംഭവിക്കാതിരിക്കാൻ. അങ്ങനെ ഫദ ആലഹ അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിൽക്കാലത്ത് ആ പെണ്ണിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അത്താ ഇബ്നു അബീ റബാഹിന് കാണിച്ചു കൊടുത്തതാണ് സ്വഹീൽ ബുഖാരിയിലും സ്വഹീൽ മുസ്ലിമിലും ഉദ്ധരിച്ചിട്ടുള്ളത്. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമൽ ഉബദ്ദാർ നിങ്ങൾക്ക് സമാധാനം. എന്തിന്റെ പേരിൽ? ബിമാ സബർതും നിങ്ങൾ സബർ പാലിച്ചതിന്റെ പേരിൽ. ആർക്കാണ് ലോകത്ത് സബർ പാലിക്കാൻ കഴിയുക? സബർ പാലിച്ചതിന്റെ പേരിലാണ് സ്വർഗത്തിൽ സമാധാനാശംസ. ഫനിഅമൽ ഉബദ്ദാർ എത്ര നല്ല ശുഭപര്യവസാനമുള്ള ഭവനം, സ്വർഗത്തെക്കുറിച്ചാണ്. എത്ര നല്ല അവസാനം, നല്ലത് ഈ പ്രയാസത്തിൽ സഹിച്ചതിനെന്താണ്? സ്വർഗം, അനശ്വരമായ സ്വർഗം. ആരാണ് സബർ പാലിക്കുക? പ്രയാസമുള്ളവനല്ലേ സബർ പാലിക്കും. ഒരു പ്രയാസവും അനുഭവിക്കാതെ ജീവിച്ചിട്ട് നമ്മൾ എവിടെ പോയിട്ട് സബർ പാലിക്കാനാ? പല പ്രശ്നങ്ങളെയും നമ്മൾ നേരിടണം, നഷ്ടങ്ങൾ ഉണ്ടാകണം ജീവിതത്തിൽ, കഷ്ടപ്പാടുകൾ ഉണ്ടാകണം, കുടുംബാംഗങ്ങൾക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടാകണം. നമ്മൾ ഉണ്ടാക്കണം എന്നല്ല, യാദൃശ്യമായിട്ടത് കടന്നു വരും. അത് കടന്നു വരുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത്. എന്താ കാരണം? അള്ളാഹു നമുക്ക് സബർ പാലിക്കാനുള്ള അവസരം തരുന്നു. അവിടെ പരാജയപ്പെടരുത്, അവിടെ ശൈത്താൻ നമ്മളെ പിടിക്കും. കാരണം പ്രയാസങ്ങളിലാണ് ശൈത്താൻ ഒരാളെ പിടിച്ചുകൊണ്ടുപോവുക. ഷെയ്ത്താൻ ഒരാളെ വഴിതെറ്റിക്കുന്നത്, ഷെയ്ത്താൻ ഒരാളെ ഏറ്റവും കൂടുതലായി സ്വാധീനിക്കുന്ന അത്തരം ഘട്ടങ്ങൾ, അപ്പോഴാണ് ആളുകൾ ശിർക്കിന്റെ വഴി, ഉറുക്കന്റെ വഴി, നൂലിന്റെ വഴി, ഹറാമുകളുടെ വഴി, കൂടോത്രങ്ങളുടെ വഴി, തോന്നിവാസങ്ങളുടെ വഴി, ഇതൊക്കെ ഷെയ്ത്താൻ ആ നേരത്ത് കാണിച്ചു തരും. ആളുകൾ നിരാശയിൽ അങ്ങേയറ്റം എത്തുമ്പോൾ പിന്നെ ഇനി ഞാനിപ്പോ തൗഹീദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അവസാനം തൗഹീദ് നാവിലായി, അടുക്കള വഴിയിൽ ശിർക്കിലേക്ക് പോവാണ്. എന്തിന്? കച്ചവടം നേരെയാകാൻ, അല്ലെങ്കിൽ രോഗം മാറാൻ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ തീർക്കാൻ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മകൾക്ക് ഭർത്താവിന്റെ സ്നേഹം തിരിച്ചു കിട്ടാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉറുക്കും നൂലും അതേപോലെ തന്നെ മുട്ടറക്കലും പലതരത്തിലുള്ള ഏർപ്പാടുകളുമായി, കുഫറിന്റെ ശിർക്കിന്റെ ഏർപ്പാടുകളുമായി തൗഹീദിന്റെ വീടുകളിൽ നിന്ന് പോലും പിൻവാതിലുകൾ പലപ്പോഴും തുറക്കപ്പെടാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ അരികിലുള്ള റജാ നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അർത്ഥമറിഞ്ഞുകൊണ്ടാണ് ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് നിരാശയുണ്ടാവില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്ത് ഓതുമ്പോഴും അള്ളാഹുവോടുള്ള ഇബാദത്തിന്റെ ഓരോ റുക്നുകളും കൃത്യമായി നമ്മൾ പാലിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക റബ്ബായ അള്ളാഹുവിന് സ്തുതി എന്ന് പറയുമ്പോൾ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവോട് നമുക്ക് അങ്ങേയറ്റത്തെ മഹബ്ബത്തുണ്ടാകും. കാരണം ഈ ലോകത്തിന്റെ റബ്ബാണ് അള്ളാഹു, മഴ തരുന്നവനാണ് അള്ളാഹു, ജീവൻ തരുന്നവനാണ് അള്ളാഹു, അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനാണ് അള്ളാഹു, ഹിദായത്ത് തന്നവൻ, ആരോഗ്യം തന്നവൻ, ഇതൊക്കെ അള്ളാഹുവാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനെ, റബ്ബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവോട് മഹബ്ബത്തുണ്ടാകും. അർറഹ്മാൻ റഹീം, കാരുണ്യവാനാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് റജാ ഉണ്ടാകും, പ്രതീക്ഷയുണ്ടാകും. അള്ളാഹുവോടുള്ള മഹബ്ബത്തും അള്ളാഹുവോടുള്ള പ്രതീക്ഷയും, അതാണ് ഇബാദത്തിന്റെ ആത്മാവ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവെ കുറിച്ച് ഭയമുണ്ടാകും. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ഉടമസ്ഥതയിൽ നരകമുണ്ട്, അവൻ വിചാരണ ചെയ്യും, അവൻ ഖിയാമത്തിന്റെ ഉടമസ്ഥനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയമുണ്ടാകും. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇബാദത്തിന്റെ റുക്കൻ. അർക്കാനുള്ള ഇബാദത്തായി പണ്ഡിതന്മാരൊക്കെ എണ്ണിയിട്ടുള്ളത് ഒന്ന് മഹബ്ബത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്. എത്ര ഉദാഹരണങ്ങളാണ് റബ്ബുൽ ആലമീനാണെന്ന് പറയുമ്പോൾ അള്ളാഹിനെ സ്നേഹിക്കാൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവെ സ്നേഹിക്കാതിരിക്കാൻ എന്താ ന്യായമുള്ളത്? ഇനി റഹ്മാനാണെന്നറിയുമ്പോൾ ഏത് പ്രയാസവും അള്ളാഹു അനുകൂലമായി തരുന്നതാണ്. ദുനിയാവിൽ പ്രയാസങ്ങളോടെ ജീവിക്കാനുള്ള അവസ്ഥയേ ഉള്ളൂ. പ്രയാസത്തിന്റെ കൂടെയാണെളുപ്പം, ഇന്നമാൽ ഓസരി യുസറൻ, അത് അള്ളാഹുവിന്റെ നിർണയമാണ്. മനുഷ്യരെയും ജിന്നുകളെയും ആ വിധത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചത്. യാതൊരു ബുദ്ധിമുട്ടും, ഒരു വിഷമവും, ഒരു വേദനയും, ഒരു മടുപ്പും, ഒരു ക്ഷീണവും ഇല്ലാതെ നമ്മെ സൃഷ്ടിക്കാൻ കഴിയാത്തവനല്ല അള്ളാഹു. അള്ളാഹു ആ രൂപത്തിൽ മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അതല്ല. ഒരു ക്ഷീണവുമില്ലാതെ, ഒരു വിഷമവുമില്ലാതെ, ഒരു സങ്കടവുമില്ലാതെ, ഒരു രോഗവുമില്ലാതെ, ഒരു വൈരൂപ്യവുമില്ലാതെ ജീവിക്കാനുള്ള അവസ്ഥ അള്ളാഹു നമുക്ക് നിർണയിച്ചിട്ടുണ്ട്. പക്ഷേ അത് മരണത്തിന് ശേഷമാണ്. അത് ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന ഒരാൾ, ആ ഉറപ്പ് അവിടേക്ക് അള്ളാഹു നമ്മെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമായിട്ടാണ് ദുനിയാവിൽ പ്രയാസങ്ങൾ തരുന്നത്. ഇബാദത്തുകൾ കൊണ്ട് എത്താത്തവർ പ്രയാസങ്ങൾ കൊണ്ടെത്തും. എങ്ങനെ? ഇബാദത്തുകൾ സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലേക്ക് അവരെ എത്തിക്കുന്നില്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾക്ക് പകരമായി അവരുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞും പാപങ്ങളില്ലാത്തവനായി അള്ളാഹുവെ സമീപിച്ചും സ്വർഗത്തിൽ അവരുടെ പദവികളെ ഉയർത്തിയും അങ്ങനെ തനിക്ക് ഒരു മുള്ളു തറച്ചാൽ പോലും അങ്ങേയറ്റം സന്തോഷിക്കുന്നവരായവന്മാരും പല സന്ദർഭങ്ങളിലും നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിരുത്തണം. നന്നായി നമ്മൾ ഇത് ഉൾക്കൊള്ളുകയും പഠിക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല നേരിട്ട് സംസാരിക്കുന്നു. ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാം, ഇദബ്തലൈതു അബ്ദി അൽ മുഅ്മിന ഫലം യസ്കുനി ഇലാ ഉവാദിഹി. ഒരു മനുഷ്യൻ, അവനെ ഒരു മുഅ്മിനായ ഒരു അടിമയെ ഞാൻ പരീക്ഷിച്ചു. ഏതെല്ലാം പരീക്ഷണങ്ങൾ അവനെ സന്ദർശിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ചൊന്നും അവൻ എന്നോട് പരാതി പറഞ്ഞില്ല. എന്നെ കുറ്റം എന്തിനാ അള്ളാഹു എനിക്ക് തരുന്ന്? ഞാൻ മനസ്സുറപ്പിച്ചു പറയാണ്, ഒരാളും ഒരിക്കൽ പോലും, ഒരു പെണ്ണും ഒരാണും ഒരിക്കൽ പോലും പറയരുത്, ഒരു വൃദ്ധനും ഒരു യുവാവും ഒരിക്കൽ പോലും പറയരുത്, അള്ളാഹുവെ എനിക്ക് എന്തിനാണ് നീ ഇത് തരുന്നത് ചോദിക്കരുത്, പരാതിയാണ്. അങ്ങനെ പരാതി പറയാത്തവരെ അള്ളാഹു പ്രശംസിക്കുന്നു. അവൻ പരാതി പറഞ്ഞില്ല, മനസ്സിലായില്ലേ? അതലഖതുഹു മിൻ ഉസാരിയ സുമ അബദൽതുഹു ലഹമൻ ഖൈറൻ മിൻ ലഹമി. അപ്പൊ ഞാൻ എന്റെ സൈന്യത്തെ വിടും, എന്നിട്ട് അവന്റെ ആ മോശമായ മാംസങ്ങൾക്ക് പകരം നല്ല മാംസം ഞാൻ നൽകും. വദമൻ ഖൈറൻ മിൻ ദമിഹി, അവന്റെ മോശമായ രക്തത്തിന് പകരം ഞാൻ നല്ല രക്തം നൽകും. മനസ്സിലായില്ലേ? അങ്ങനെ അവൻ ഏറ്റവും നല്ല രീതിയിലേക്ക് തിരിച്ചു വരും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അത്താഹ് ബിൻ യസാർ റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു ബഅസല്ലാഹു ഇലൈഹി മലക്കൈനി, ഒരടിമയ്ക്ക് രോഗം ബാധിച്ചാൽ, രോഗിയായാൽ അള്ളാഹു രണ്ട് മലക്കുകളെ പറഞ്ഞേക്കും. ഏതു തരം രോഗമാകട്ടെ, ചെറുതെന്നോ വലുതെന്നോ ഇല്ല, ഏതു തരത്തിലുള്ള രോഗമാണെങ്കിലും പ്രതീക്ഷ വെക്കേണ്ടതില്ലാത്ത ഒരു രോഗവും അള്ളാഹു ഒരാൾക്ക് കൊടുക്കൂല. നമ്മൾ പറയാം ഇതിപ്പോ ഇനി പ്രതീക്ഷിക്കാൻ വകുപ്പില്ലാത്ത അത്രയും വലിയ രോഗമാണ്, അങ്ങനത്തെ രോഗം ദുനിയാവിലില്ല. കാരണം എല്ലാ രോഗത്തിനും അള്ളാഹു ശമനവും അതേപോലെ തന്നെ മരുന്നും പരിഹാരവും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കും, ഇതിൽ നിന്ന് ഒരു ശമനമുണ്ടാകും എന്ന പ്രതീക്ഷ ഒരിക്കൽ പോലും അസ്തമിക്കാൻ ഒരു മുഅ്മിനിന്, ഒരു മുവഹ്ഹിദിന് പാടുള്ളതല്ല. അങ്ങനെയുള്ള ഒരു രോഗി അയാളുടെ അരികിലേക്ക് രണ്ട് മലക്കുകളെ പറഞ്ഞേക്കും, എന്നിട്ട് ഉള്ളുറമായ കാലുളി ഒഴിവാദിഹി, അവൻ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സന്ദർശകരെ കുറിച്ച്, അവൻ അനുഭവിക്കുന്ന വിഷമങ്ങളെ കുറിച്ച് അവൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ നോക്കണം എന്ന് പറയും. ഫഇന്നഹു ഇദ് ജാഊഹു ഹമിദല്ലാ, അങ്ങനെ അവർ അവന്റെ അടുത്ത് പോകുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നതാണ് അവർ കാണുന്നത്. വഅസ്നാലിഹി, അള്ളാഹുവെ പ്രശംസിക്കുന്നതാണ് കാണുന്നത്, മനസ്സിലായില്ലേ? അതേപോലെ എല്ലാ റഫഅ ദാലിക ഇലല്ലാഹി അസ്സ വജൽ വഹുവ ആലം, അള്ളാഹുവിനെ ഏറ്റവും നന്നായി അറിയാമെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിലേക്ക് തന്നെ ഏൽപ്പിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. ആ രൂപത്തിൽ ആണ് അവരെ കാണുന്നത് എന്ന് പറയുമ്പോൾ അത്രയും അവസ്ഥയിൽ എന്നിൽ അവർക്ക് പ്രതീക്ഷയുണ്ടല്ലോ. അതുകൊണ്ട് അവരോട് അവരെ വഫാത്താകുന്ന സമയത്ത് അദ്ഖിൽഹുൽ ജന്ന, അവനെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അള്ളാഹു പറയുമെന്നാണ്. അപ്പൊ അള്ളാഹു നമുക്ക് രോഗം വരുമ്പോ, ക്ലേശം വരുമ്പോ നമ്മൾ ഏത് പ്രതികരണത്തിലാണുള്ളത് എന്ന് പരിശോധിക്കാനായി പ്രത്യേകം മലക്കുകളെ നിയോഗിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ആ സമയത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കുകൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ, തൗഹീദിൽ അധിഷ്ഠിതമായ പരിഹാര മാർഗങ്ങൾ ആ നിലവാരത്തിൽ അറിഞ്ഞും പഠിച്ചും ചെയ്യേണ്ടതു മാത്രം ചെയ്യുന്ന നിലവാരത്തിലേക്ക് ഉയരാൻ, സ്വബറിനെ സ്വർഗത്തിന്റെ മാർഗമായി അടിസ്ഥാനമായി സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകട്ടെ. വളരെ അടുത്തൊരു സുഹൃത്തിന്റെ പിതാവ് ഇന്ന് മരണമടഞ്ഞിട്ടുണ്ട്, തൗഹീദിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും അതേപോലെ മരണപ്പെട്ടുപോയ നമ്മുടെ മുവഹ്ഹിദുകളായ മുഴുവൻ രക്ഷിതാക്കൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما وصلى الله على محمد وعلى آل محمد.